ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെറാഡൂണിൽ അന്തരിച്ച മലയാളി സൈനികൻ തിരുവനന്തപുരം സ്വദേശി എസ് ബാലുവിന് വിട നൽകി ജന്മനാട്. 15-ാം കേരള നിയമസഭയുടെ 14-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച അർബൻ കോൺക്ലേവിന് ഇന്ന് സമാപനം. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കുകിഴക്കൻ മേഖല രാജ്യത്തിന്റെ വളർച്ച എഞ്ചിനായി മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മിസോറാമിലെ ഐസോളിൽ 900 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ വിർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ വടക്കുകിഴക്കൻ നയത്തിലും വടക്കുകിഴക്കൻ സാമ്പത്തിക ഇടനാഴിയിലും മിസോറാമിന് സുപ്രധാന പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
Mizoram is playing an important role in India's development journey. Friends, this is a historic day for the nation, particularly for the people of Mizoram. From today, Aizawl will be on India's railway map.
മണിപ്പൂരിൽ 8,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളും ശ്രീമോദി അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി ഇന്ന് അസമും സന്ദർശിക്കും. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് കർക്കി. അതേസമയം നേപ്പാളിൽ കുടുങ്ങിയ മലയാളികളുടെ സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു. ബാംഗ്ലൂർ വഴിയാണ് ഇവർ നാട്ടിലെത്തുക. 15-ാം കേരള നിയമസഭയുടെ 14-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഒക്ടോബർ 10 വരെ നീളുന്ന സമ്മേളന കാലയളവിൽ 12 ദിവസമാണ് സഭ ചേരുക. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനായി ഇന്നലെ കൊച്ചിയിൽ ആരംഭിച്ച 2 ദിവസത്തെ അർബൻ കോൺക്ലേവിന് ഇന്ന് സമാപനമാകും. ഇന്ന് നടക്കുന്ന മേയർമാരുടെ സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യ റെസിഡന്റ് കോഓർഡിനേറ്റർ ഷോബി ഷാർപ്പ് മുഖ്യാതിഥിയാകും. സമാപന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. മലപ്പുറം അരീക്കോട് സ്വദേശി 10 വയസ്സുള്ള കുട്ടിക്കാണ് പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ആകെ 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2023 നിപ ഔട്ട്ബ്രേക്ക് ശേഷം മസ്തിഷ്കജ്വരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തണമെന്നും അടിസ്ഥാനത്തിലാണ് 2023 മുതൽ കൂടുതൽ അമീബിക് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. രോഗത്തിന്റെ പരിശോധനക്ക് ചികിത്സക്കും ഗൈഡ് ലൈൻ ഇറക്കി. ജലാശയങ്ങളുമായി സമ്പർക്കമില്ലെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരത്തിന് പരിശോധന നടത്തണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ജലശുദ്ധിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്.
ഡെറാഡൂണിലെ ഇന്ത്യൻ സൈനിക അക്കാദമിയിലെ പരിശീലനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിയായ ഓഫീസർ കേഡറ്റ് എസ് ബാലുവിന്റെ സംസ്കാരം തൈക്കാട് ശാന്തികവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ നടന്നു. രാവിലെ വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തെത്തിച്ച ഭൌതികദേഹം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി. തെലങ്കാനയിലെ നാഷണൽ സർവേ റവന്യൂ ഉദ്യോഗസ്ഥരും ഇൻഫോമാറ്റിക്സ് സെന്റർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സംഘം 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. കേരളത്തിൽ നടപ്പാക്കി വരുന്ന രാജ്യത്തെ ആദ്യ സമഗ്ര ഡിജിറ്റൽ ഭൂവിവര സംവിധാനമായ എന്റെ ഭൂമി സംയോജിത പോർട്ടലിനെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് സംഘം എത്തുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ മറ്റന്നാൾ വരെ അവസരം. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയത് ആരോഗ്യ മേഖലയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യ ചിലവുകളെ ദൈനംദിന ചിലവുകളിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് സഹായകമാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. സാധാരണക്കാരുടെ ജീവിതത്തിലെ ചെലവ് ചുരുക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ നിരക്കുകളിൽ കുറവ് വരുത്തിയതായും സർക്കാർ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ലഭിച്ച പുരസ്കാര നിറവിലാണ് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത്. 2023-24 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനമാണ് വെള്ളിനേഴിക്ക് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
പഞ്ചായത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ മികച്ച സൌകര്യങ്ങൾ, ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവ് തുടങ്ങിയവ കണക്കിലെടുത്താണ് പുരസ്കാരം. മാലിന്യ സംസ്കരണ പദ്ധതിയായ അതിജീവനം, ശുദ്ധജലം ഉറപ്പുവരുത്തുന്ന തെളിനീർ പദ്ധതി, ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടിയായ ഹൃദയപൂർവ്വം വെള്ളിനേഴി എന്നിവ മാതൃകയാണ്. പഞ്ചായത്തിലെ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ രോഗി സൌഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റിയതും നേട്ടമായി.
ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. ജീവൻ രക്ഷിക്കുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്. പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവം ത്രിഭംഗി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്ന് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും. മൂന്ന് മേഖലകളിലായുള്ള നൃത്തോത്സവത്തിന്റെ ഉത്തരമേഖലാതല പരിപാടിയാണ് കണ്ണൂരിൽ നടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭാഷയിലും സാഹിത്യത്തിലുമുള്ള താൽപര്യം വർദ്ധിപ്പിക്കാനായി സംസ്ഥാന വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മാസം 18-19 തീയതികളിൽ തിരുവനന്തപുരത്ത് സംസ്ഥാനതല സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
സാഹിത്യരചന ശില്പശാലകൾ, പ്രമുഖ മലയാള എഴുത്തുകാരുമായുള്ള സംവാദം, പുസ്തക പ്രകാശനവും പ്രദർശനവും, ഇങ്ങനെ വളരെ വിപുലമായ പരിപാടികളാണ് ഒരുക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ 140 വിദ്യാർത്ഥികൾ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രദർശനം ഏറെ സവിശേഷമാകും. സർഗാത്മകത വളർത്തിയെടുക്കുകയും എഴുത്തുകാരെ സൃഷ്ടിക്കുകയും മാത്രമല്ല വിദ്യാർത്ഥി സമൂഹത്തിൽ മികച്ച വായനാ സംസ്കാരം വളർത്തിയെടുക്കുക കൂടിയാണ് ലക്ഷ്യമിടുന്നത്.
ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. രാവിലെ നടന്ന സെമിഫൈനലിൽ ചൈനീസ് തായ്പേയ് താരങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ചൈനീസ് താരത്തെ നേരിടും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് ശ്രീലങ്കയെ നേരിടും. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ ഒമാനെ 93 റൺസിന് പരാജയപ്പെടുത്തി. നാളെ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം പവന് 80 രൂപ കുറഞ്ഞ് 81,520 രൂപയും ഗ്രാമിന് 10,190 രൂപയുമാണ് ഇന്നത്തെ വില. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച എറണാകുളം സ്വദേശി ബിൽജിത്ത് ബിജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം, രണ്ട് വൃക്ക, കരൾ, ചെറുകുടൽ, പാൻക്രിയാസ്, രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 13-വയസ്സുകാരിയാണ് ഹൃദയം സ്വീകരിക്കുക. തീവ്രദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കളെ മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ഇന്ന് മുതൽ 65 ദിവസത്തേക്ക് ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന പാതകളിലൂടെ ട്രെയിനുകൾ 20 മിനിറ്റ് വരെ വൈകി ഓടാൻ സാധ്യതയെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ 10:45 12:15 ഇടയിൽ 1.5 മണിക്കൂറും രാത്രി 10:30 മുതൽ പുലർച്ചെ 3:30 വരെ 5 മണിക്കൂറുമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ 2025-26 വർഷത്തെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. 1,000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ ഒ ആർ കേളു, വി ശിവൻകുട്ടി എന്നിവർ പങ്കെടുക്കും. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ 2025 പ്രതിഭാ പുരസ്കാരം ഇന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിതരണം ചെയ്യും. വൈകിട്ട് മലപ്പുറത്ത് നടക്കുന്ന പരിപാടിയിൽ മത്സ്യബന്ധന അനുബന്ധ രംഗത്തെ മുതിർന്ന പൌരന്മാർ, കലാ കായിക സാംസ്കാരിക സാഹിത്യ രംഗത്ത് ശ്രദ്ധ നേടിയ പ്രതിഭകൾ തുടങ്ങിയവരെ ആദരിക്കും. 2025 ജൂലൈ വരെയുള്ള ക്ഷേമ പദ്ധതി ധനസഹായ അപേക്ഷകൾ തീർപ്പാക്കി ധനസഹായവും വിതരണം ചെയ്യും. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്നും വാട്സാപ്പിലൂടെ 4,43,00,000 രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം അറക്കപ്പടി സ്വദേശിയായ സൈനുൽ ആബിദിനാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേരള വാട്ടർ അതോറിറ്റിയുടെ പോങ്ങുമൂട് ജലസംഭരണി വൃത്തിയാക്കുന്ന പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 16-17 തീയതികളിൽ ഉള്ളൂർ, പോങ്ങുമൂട്, പ്രശാന്ത് നഗർ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കോഴിക്കോട് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെറാഡൂണിൽ അന്തരിച്ച മലയാളി സൈനികൻ, തിരുവനന്തപുരം സ്വദേശി എസ് ബാലുവിന് വിട നൽകി ജന്മനാട്. 15-ാം കേരള നിയമസഭയുടെ 14-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച അർബൻ കോൺക്ലേവിന് ഇന്ന് സമാപനം. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.